You're tuned into
Hit
96.7
FM,
Dubai's own.
Today we are on a Wednesday on the 28th of October. It's a beautiful day. It's a weekend. Appo angane oru weekend like povunnathine munpu oru pusthakavumayi Sharja Book Fair thodangunnathine munnodi aayittulla oru pusthakavumayi Shabu ethirikkana.
Good morning Naila.
Good morning, Shabu.
Appo endala oru ോങ് വീക്കെൻഡിലേക്കൊക്കെ നമ്മൾ പോകുന്നതുകൊണ്ട് കുറച്ച് നല്ല പാട്ടുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞൊരു പുസ്തകത്തെ പരിചയപ്പെടുത്താം. ശരി, അപ്പൊ ഇന്ന് നമ്മൾ ഇതൊരു സംഗീത സംവിധായകനെ കുറിച്ചും ഗായകനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഇദ്ദേഹം ആരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്താൽ മതി, വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം ഇദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഇദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു സ്റ്റാമ്പ് ഉണ്ട് അവിടെ. വേറൊരാൾക്കും അങ്ങനെ ഈ ഗായകനുമായിട്ടോ ഈ സംഗീത സംവിധായകനുമായിട്ടോ ഇല്ലാത്ത ഒരു അത് രാഗ വിസ്താരത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ കമ്പോസിഷനിലായിരിക്കാം, ഒക്കെ ആയിരിക്കാം. എന്നാലും പക്ഷേ നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പരസ്യം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ കണ്ടു വളർന്ന ഒരു പരസ്യമാണ്. ആ പരസ്യം ചെയ്ത ആളിനെയാണ് നമ്മൾ ഈ പിന്നീട് സംഗീത സംവിധായകൻ എന്നും പാട്ടുകാരൻ എന്നൊക്കെ അറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോ ആ പരസ്യം ഒന്ന് കേൾപ്പിക്കാം. ഈ പരസ്യം കേട്ട് കഴിയുമ്പോഴെങ്കിലും ഇത് ആരാണെന്ന് മനസ്സിലാകുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് ഇങ്ങനെ ഒരു പരസ്യം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിൽ പതിഞ്ഞ, ഹൃദയത്തിൽ പതിഞ്ഞ പരസ്യങ്ങളിൽ ഒന്നാണ്. ഒരുപക്ഷെ ആ ബ്രാൻഡും ഏറ്റവും കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതും ഈ പരസ്യത്തോടുകൂടിയാണ്. ഈ പരസ്യം അടക്കം പരസ്യമേഖലയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം പുലർന്നു പോകുന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പാട്ടുപാടിയിട്ടല്ല, സിനിമാ സംഗീത സംവിധായകനായിട്ടൊന്നുമല്ല, പരസ്യങ്ങൾക്ക് ജിംഗിൾ ചെയ്താണ് ഞാൻ ജീവിച്ചു പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാരാണ് എന്ന് ആർക്കെങ്കിലും ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ, എന്തായാലും ഒരു മെസ്സേജ് എങ്കിലും അയക്കുക. പക്ഷെ നമ്മളത് പറയാണ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പുസ്തകം നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ശരത് എന്ന ഗായകനും സംഗീത സംവിധായകനും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ ആത്മരാഗം എന്ന പുസ്തകമാണ്. ശരത് എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ, ആദ്യമേ തന്നെ പറയാം, ശരത് എന്നല്ല അദ്ദേഹത്തിന്റെ പേര് പോലും. അദ്ദേഹത്തിന്റെ പേര് സുജിത്ത് എന്നായിരുന്നു. സുജിത്ത് ആണ് പിന്നീട് ശരത് ആയിട്ട് മാറിയത്.
സുജിത്തും രഞ്ജിത്തും
1969 കൊല്ലത്താണ് ജനിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ജോണിന് കൈമാറുന്നു പറഞ്ഞത്. അച്ഛൻ വാസുദേവൻ, അമ്മ ഇന്ദിരാദേവി, കൊല്ലം ക്രൈവൻ LMS ഹൈസ്കൂൾ, ഫാത്തിമ മാതാ കോളേജ് എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസം. BA ചിദംബരനാഥിൽ നിന്നും സംഗീതം അഭ്യസിച്ചു തുടങ്ങി. തുടർ പഠനം പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ബാലമുരളീകൃഷ്ണയുടെ ശിക്ഷണത്തിൽ. സ്കൂൾ യുവജനോത്സവത്തിൽ ലളിതഗാനത്തിന് സംസ്ഥാനതലത്തിൽ ജേതാവായിട്ടുണ്ട്. ഗായകനായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. ക്ഷണക്കത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി. ഒറ്റയാൾ പട്ടാളം, പവിത്രം, സാഗരം സാക്ഷി, രുദ്രാക്ഷം, തിരക്കഥ, ഇവൻ മേഘരൂപൻ തുടങ്ങി മലയാളത്തിലും കോളിവുഡിലും ബോളിവുഡിലുമൊക്കെ നിരവധി ചിത്രങ്ങൾക്ക് സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കി. മികച്ച ഗായകനും സംഗീത സംവിധായകനുമുള്ള സംസ്ഥാന പുരസ്കാരം, അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ഒരുപക്ഷെ പെട്ടെന്ന് ശരത് എന്ന് പറയുന്ന സംഗീത സംവിധായകനെ തിരിച്ചറിയുന്നത് റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടായിരിക്കും.
അതെ, പക്ഷേ മലയാളത്തിന് ഒട്ടേറെ നല്ല ഗാനങ്ങൾ, അദ്ദേഹം എണ്ണത്തിൽ കുറവ് സിനിമകളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചെയ്തിരിക്കുന്ന സിനിമകളിലേക്ക് പാട്ടുകൾ, ഓരോ സിനിമയിലും ഒന്നോ രണ്ടോ ഇങ്ങനെ ക്ലാസിക് സോങ്സ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക്കിൽ അദ്ദേഹം എനിക്ക് ഒന്ന് ഇന്ന് നിലവിലുള്ള സംഗീത സംവിധായകരിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തിയാണ്.
നമ്മൾ ഈ പറഞ്ഞപ്പോ തന്നെ BA ചിദംബരനാഥിൽ നിന്ന് പഠിത്തം പഠിച്ച, മാത്രമല്ല അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, സംഗീത പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ മുഴുവനും ഈ സംഗീതവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ. ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം ഈ രാഗങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ട് ബാലമുരളീകൃഷ്ണ സാറ് പറഞ്ഞു, ഇവനെ എന്റെ അടുത്തേക്ക് ചെന്നൈയിലങ്ങി വിട്ടേക്ക്, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് മുതലേ ആ മോഹം മനസ്സിലുള്ളത് കൊണ്ട് പിന്നെ പഠിക്കാനൊന്നും പോയില്ല. ഈ ഫാത്തിമ മാതാ കോളേജ് പോയ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ പൊറോട്ടയും മട്ടൻ ചാറും കഴിച്ചു എന്നല്ലാതെ അവിടെ നിന്ന് കൂടുതൽ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ടില്ല.
അദ്ദേഹം അതിന് മുമ്പ് പഠിച്ച സ്കൂൾ ഉണ്ടല്ലോ, ക്രേവൻ എന്ന് പറയുന്ന സ്കൂൾ, ആ സ്കൂളിൽ അദ്ദേഹം പഠിക്കുന്ന സമയം തൊട്ട് തന്നെ അന്ന് തൊട്ട് അദ്ദേഹം ഈ യൂണിവേഴ്സങ്ങളിലൊക്കെ തന്നെ ഭാഗമാകുമായിരുന്നു. ഇതേ സ്കൂളിൽ തന്നെയാണ് മറ്റൊരു മ്യൂസിക് ഡയറക്ടറും പഠിച്ചത്, റെക്സ് വിജയൻ. അപ്പൊ രണ്ട് മ്യൂസിക് ഡയറക്ടർ ആ സ്കൂളിൽ വന്നിട്ടുണ്ട്.
ശരി,
അപ്പൊ ഏതായാലും നമുക്ക് ഈ പുസ്തകത്തിന്റെ ഡീറ്റെയിൽസ്
നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ആത്മരാഗം എന്നാണ്. ഇതിന്റെ അവതാരകൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. അപ്പൊ റഫീഖ് അഹമ്മദ് തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ഒരു ചെറുപ്രായത്തിൽ ഒരു ആത്മകഥയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ശരത് എന്തിനു മുതിർന്നു എന്നെനിക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് പറയുന്നത് ജീവിതത്തില് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മളൊക്കെ ഈ പുസ്തകം എന്തിനു വായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജീവിതത്തില് എന്തെങ്കിലും അടങ്ങാത്തൊരാഗ്രഹവുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം വൈകിയാണെങ്കിലും നിങ്ങൾക്ക് നടക്കും. ഇത് നമ്മൾ ആൽക്കെമിസ്റ്റ് പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് പോലെ അല്ല, ഈ പറഞ്ഞ വെച്ചാല് നമ്മുടെ തൊട്ടു മുന്നിലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ പുസ്തകത്തിനകത്തുള്ള ഓരോ അധ്യായങ്ങളിലേക്കും കൂടി പോവുകയാണെങ്കിൽ ആദ്യത്തെ അധ്യായം സംഗീതമേ ജീവിതം, റഫീഖ് അഹമ്മദ് എഴുതിയത്. ആദ്യ താളം ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച്, പള്ളിക്കൂടകാലം, റോസാപ്പൂ പോലൊരു മനുഷ്യൻ എന്ന് എഴുതുന്നുണ്ട്. അതെന്ന് പറഞ്ഞ ബാലമുരളികൃഷ്ണയാണ്. ബാലമുരളികൃഷ്ണയുടെ പഴയകാല കാസറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു ചിത്രം കാണാൻ പറ്റും. അപ്പം ശരത്ത് പറയുന്നത് കുട്ടിക്കാലം മുതലേ ഈ മനുഷ്യനെ കണ്ടു തുടങ്ങിയപ്പോ എന്തൊരു റോസാപ്പ് പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ എന്നാണ്. അപ്പൊ അങ്ങനെ റോസാപ്പ് പോലൊരു മനുഷ്യൻ ആദ്യത്തെ കമ്പോസിംഗ് നാടകത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഒരു നാടകത്തിന് കുട്ടിയായിരുന്ന സമയത്ത് തന്നെ കുടുംബത്തിൽ ആരൊക്കെയോ നാടകം അവതരിപ്പിച്ചപ്പോൾ ഇദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചതിനെ കുറിച്ച് അതിന്റെ രസകരമായ, പിന്നെ വീട്ടിലൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ, സകലകലോത്സവം, നിരങ്ങി ജയിച്ച സ്കൂൾ ഫൈനൽ, ഫാത്തിമ കോളേജിലെ പൊറോട്ടയും മട്ടൻ ചാപ്സും, പാട്ടിന്റെ അമരൻ, അതായത് ഗംഗൈ അമരൻ അവിടെ കൊല്ലത്ത് ഒരു ഗാനമേള അവതരിപ്പിക്കാൻ വന്ന സമയത്ത് പാട്ട് കേൾക്കാൻ വേണ്ടി മുൻനിരയിൽ പോയിരുന്നു. പാട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ പോയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇളയരാജ സാറിനെ ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇളയരാജ സാറിനെ കാണണം, പരിചയപ്പെടണം എന്ന് ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ പാട്ടുകളോട് അത്രയധികം ഇഷ്ടമുണ്ടാവുകയും ചെയ്തു. പക്ഷെ ഒരുപാട് വൈകിയാണ് ശരത്ത് ഇളയരാജയുടെ അടുത്തെത്തുന്നത്. നമ്മളിത് ഏറ്റവും അവസാനം പറയാം. അതുപോലെ ചിദംബരം മാഷും അരങ്ങേറ്റവും, ഡും 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 സ്വരമേളം, ശരത്ത് എന്ന് പറയുന്ന ഒരു ഗായകനായിട്ടാണ് തുടങ്ങുന്നത്. ശരത്ത് ഗായകനായിട്ട് തുടങ്ങുന്ന വെച്ചാൽ ഈ ടി കെ രാജീവ് കുമാറുമായിട്ട് നല്ല ബന്ധമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്. ശ്യാം സാറുമായിട്ട് അങ്ങനെയാണ് ഒരു ബന്ധം ഉണ്ടാകുന്നത്. ശ്യാം സാറിന്റെ പാട്ടിലാണ് ആദ്യമായിട്ട് പാടുന്നത് ചിത്ര ചേച്ചിയും, അതുപോലെ ശരത്തും പാടുന്നത് ജോഷി സംവിധാനം ചെയ്ത ഒന്നിങ്ങു വന്നെങ്കിൽ എന്ന ചിത്രത്തിൽ.
എനിക്കായി നീയും നിനക്കായി ഞാനും മധുരങ്ങൾ പേരും.
അപ്പൊ ഈ പാട്ടിൽ തുടങ്ങിയ ആളാണ്. അപ്പം ഇതിന്റെ ഒരു അനുഭവമൊക്കെ ശരത്ത് പറയുന്നുണ്ട്. കാരണം അന്ന് ചിത്ര ചേച്ചി ഇളയരാജയുടെയൊക്കെ പാട്ടുകളൊക്കെ പാടി സ്റ്റാറായി നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് പാട്ടുപാടാൻ ചെല്ലുന്നത്. അപ്പൊ ചെല്ലുമ്പോൾ തന്നെ ഒരു നാണം കുണിങ്ങിയായി മൗനിയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ചിത്ര ചേച്ചി എന്ന് പറയുന്നത് പാടൂ പാടൂ സുജിത്ത് പാടൂ എന്നുള്ളത്. പിന്നെ പേരുമാറ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസത്തിന്റെ കൂടാണ്. അപ്പൊ നേരത്തെ നമ്മൾ അദ്ദേഹം ചെയ്ത സിനിമകളുടെ പേരുകളൊക്കെ പറഞ്ഞു. ആ പേരുകൾ നോക്കുമ്പോൾ അതിലെ പാട്ടുകളെല്ലാം ഹിറ്റായിരിക്കും. ഇപ്പൊ ക്ഷണക്കത്തിലെ പാട്ടാണെങ്കിലും, തച്ചോളി പവിത്രമാണെങ്കിലും, തച്ചോളി വർഗീസ് ചേവകരാണെങ്കിലും, ഇതെല്ലാം പാട്ടുകൾ, രുദ്രാക്ഷം പാട്ടുകളൊക്കെ ഗംഭീര പാട്ടുകളാണ്. പക്ഷെ സിനിമ ഓടിയിട്ടില്ല. രുദ്രാക്ഷത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൽ തുടക്കം മുതൽ ഒടുക്കം വരെയും സുരേഷ് ഗോപിയും ആനിയും ഓട്ടത്തോട് ഓട്ടമായിരുന്നു. പക്ഷെ പടം ഓടിയില്ല. അവർ ഓടിയതുകൊണ്ടായിരിക്കണം പടം ഓടിയില്ല എന്ന് പറഞ്ഞപ്പോ. പക്ഷെ പാട്ടുകൾ ഗംഭീരമായിരുന്നു. കാരണം അതുവരെ ആക്ഷൻ ചിത്രങ്ങൾ എടുത്ത ഷാജി കൈലാസാണ് രുദ്രാക്ഷം പോലൊരു സിനിമ. അതിനകത്ത് നിറയെ ഇദ്ദേഹം പറയുന്നുണ്ട് വളരെ വ്യത്യസ്തമായ രാഗത്തിലൊക്കെയാണ് ചില പാട്ടുകൾ പോലും അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അത് സാധാരണ ഒരു സംവിധായകൻ, ഒരു ആക്ഷൻ സിനിമ എടുക്കുന്ന സംവിധായകൻ സമ്മതിക്കാത്തതാണ്.
ഈ ഓട്ടത്തിന്റെ ഇടയിൽ ശ്വാസം വിടുന്നത് ആ പാട്ട് വരുമ്പോഴാണ്.
അതിനു വേണ്ടിയിട്ട് ചെയ്തതായിരിക്കണം. എന്തായിരുന്നാലും ഇനി നമുക്ക് രവീന്ദ്ര മാഷിനെ കുറിച്ച് പറയുന്ന ഇതിനകത്ത് മറ്റു അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറെ സംഗീത സംവിധായകരെ കുറിച്ച് പറയുന്നുണ്ട്. രവീന്ദ്ര മാഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ രവീന്ദ്ര മാഷും ഇദ്ദേഹവും തമ്മിൽ ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ ഇത് ഇവരുടെ രണ്ടുപേരുടെയും പാട്ട് മത്സരത്തിനുണ്ടായിരുന്നു. പക്ഷെ അന്ന് സമ്മാനം കിട്ടിയത് രവീന്ദ്ര മാഷിന്റെ എന്തിനു വേറൊരു സൂര്യോദയം എന്ന് പറയുന്ന പാട്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലൊന്ന് കേട്ടു നോക്കാം, അത് പറയാൻ കാരണമുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ പാട്ടായിരുന്നു സിന്ദൂര രേഖയിലെ പ്രണദോസ്മി എന്ന് പറഞ്ഞു തുടങ്ങുന്ന പാട്ട്. അപ്പൊ ഈ പാട്ടിനാണ് അപ്പം രവീന്ദ്ര മാഷ് വിളിച്ചിട്ട് പറഞ്ഞു, എടാ എന്റെ പാട്ടിനല്ല കിട്ടാൻ യോഗ്യത ഉള്ളത്, നിന്റെ പാട്ടിന് തന്നെയാണ്. അപ്പൊ പറഞ്ഞല്ലല്ല ആ പാട്ട് ഗംഭീരം. പറഞ്ഞു ആ പാട്ട് ഗംഭീരമാണ്, പക്ഷെ ആ പാട്ട് ഏതാണെന്ന് നിനക്കറിയാമോ. എന്നിട്ട് രവീന്ദ്ര മാഷ് തന്നെ പറഞ്ഞു കൊടുത്ത പാട്ടാണ്. ഇനി ഇതൊന്ന് കേട്ടു നോക്കൂ, രണ്ടും തമ്മിലൊരു സാമ്യം ഉണ്ടോന്ന്. അതായത് രവീന്ദ്രൻ മാഷ് തന്നെ പറയുന്നുണ്ട് ഇത് അത് തന്നെയാണ്, ഹിമഗിരി തന്നെ ഞാൻ മനഃപൂർവ്വം ചെയ്തൊരു പാട്ടാണ്. പക്ഷെ അതുപോലും മനസ്സിലാക്കാതെ എനിക്ക് അങ്ങനെ ഒരു അവാർഡ് തരേണ്ട യാതൊരു കാര്യമില്ല. കാരണം മത്സരത്തിന് വരുമ്പോഴത്തേക്ക് സ്വന്തമായ ഒരു ക്രിയേറ്റിവിറ്റിയിലൂടെ പാട്ട് കമ്പോസ് ചെയ്ത് നിനക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് രവീന്ദ്ര മാഷ് തന്നെ പറഞ്ഞൊരു അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ശരത്ത് പറയുന്നുണ്ട് ഈ സാധാരണ സംഗീത, പിന്നീട് അന്ധവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ പല പടങ്ങളും ഹിറ്റാവുന്നില്ല, പാട്ടുകൾ മാത്രമേ ഹിറ്റാവുന്നുള്ളൂ. അതുകൊണ്ട് ശരത്തിനെ പിന്നെ അധികം ആൾക്കാരും വിളിക്കാതെയായി എന്നുള്ളതും പറയുന്നുണ്ട്. റോക്ക് ആൻഡ് റോൾ രഞ്ജിത്തിന്റെ പടത്തിനകത്ത് സുരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലും പറയുന്നുണ്ടല്ലോ, തമിഴ്നാട്ടിൽ തന്റെ നടന്നിട്ട് അദ്ദേഹം റിയാലിറ്റി ഷോയിൽ കുട്ടികളോട് പറയുന്നല്ലോ, അതിന്റെ സംഗതി ശരിയായി ശരത്തിന് അറിയപ്പെടുന്ന അങ്ങനെയല്ലേ
സംഗതി.
അത് ആ റോക്ക് ആൻഡ് റോളിലുണ്ട്. അപ്പോ ഇദ്ദേഹം പ്രശ്നം രഞ്ജിത്തിനെ വിളിച്ചപ്പോ രഞ്ജിത്ത് പറഞ്ഞത് ഞാൻ നിന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, എന്തായാലും നീ വിളിച്ച നന്നായി, അടുത്ത സിനിമയ്ക്കകത്ത് നീയാണ് സംഗീത അങ്ങനെ തിരക്കഥ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇദ്ദേഹത്തിന് പല സംവിധായകരും വിളിക്കുന്നത് വ്യത്യസ്തമായ ഒരു പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ബിജു വർക്കി സംവിധാനം ചെയ്ത സിനിമയ്ക്കകത്തൊരു പാട്ടുണ്ട് ദേവദാസിയിൽ, ആ പാട്ടെന്ന് പറയുന്നത് സുധാമന്ത്രം എന്ന് പറയുന്നൊരു പാട്ടാണ്.
സുധാമന്ത്രം ഋതുമംഗലയാം പ്രപഞ്ചമേ പ്രണതോസ്മി പ്രണതോസ്മി ഉജ്വലതേ ജോ നിർഭര.
ഉണ്ണികൃഷ്ണനാണ് ഈ ഒരു
ഉണ്ണികൃഷ്ണൻ പാടിയ പാട്ടാണ്. അതായത് ബിജു വർക്കി ആവശ്യപ്പെട്ടത് തന്നെ അണ്ണ വേറൊരാളും ഈ പാട്ടിനി പാടാൻ പാടില്ല, അങ്ങനെ വേണത് കമ്പോസ് ചെയ്യണം. അപ്പൊ അങ്ങനെ കമ്പോസ് ചെയ്ത വളരെ 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 കടുപ്പമുള്ള ഒരു രാഗത്തിൽ ചെയ്ത പാട്ടാണ് എന്ന് ശരത്തന്നെ അതായത് ശരത്
സുഖമായിരിക്കും, പക്ഷെ പാടാൻ ഭയങ്കര പ്രയാസമാണ്.
അപ്പൊ ഇങ്ങനെ ഈ വളരെ കോമ്പോസിഷൻ വളരെ വളരെ കടുപ്പപ്പെട്ട രീതികളിലൊക്കെ പാട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമൊക്കെ
ശരത്തിൽ
സംഗതി ഉറപ്പായിട്ടുമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു ഈ ഇളയരാജയുമായിട്ട് സഹകരിക്കുന്ന, അദ്ദേഹത്തിനെ കാണണം, അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കണം എന്നുള്ളത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇളയരാജയെ കാണുന്നത്. അത് ബാല സംവിധാനം ചെയ്ത ചിത്രത്തിന് വേണ്ടിയിട്ടാണ്. ആ ചിത്രത്തിന് പാടാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ രാജാ സാർ കൺസോളിലുണ്ട്. വാ ശരത്ത് ഉക്കാറ്, ഞാൻ സ്വപ്നലോകത്തിൽ എന്ന പോലെ രാജാ സാറിന്റെ സമീപത്തിരുന്നു. എന്നോട് എന്തെങ്കിലും പാടാൻ പറഞ്ഞു. ഞാൻ ബാലമുരളി സാറിനെ ആദ്യമായി പാടിക്കേൾപ്പിച്ച അമൃതവർഷണിയിലുള്ള വർണ്ണം തന്നെ പാടി. പാടിത്തീർന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ ഒരു പാട്ടുണ്ടെന്ന് പറഞ്ഞ് രാജാ സാർ അതിന്റെ പല്ലവി പാടിത്തുന്നു. ഒരു പ്രാവശ്യം കേട്ടിട്ട് പൂർണ്ണമായി മനസ്സിലായില്ല, എങ്കിലും ഞാൻ പാടി. സാറിനത് ഇഷ്ടമായി. സംവിധായകൻ ബാലയുടെ സിനിമയ്ക്ക് വേണ്ടി രാജാ സാർ എഴുതിയ പാട്ടാണിത് എന്ന കാര്യം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഇതോടെ രാജാ സാർ 1000 സിനിമകൾ പൂർത്തിയാക്കുകയാണ്. അങ്ങനെ ചരിത്രപരമായ പ്രാധാന്യവും ഈ സിനിമയ്ക്കുണ്ട്. പിറ്റേന്ന് രാവിലെ പോയി ആ പാട്ട് പാടി. അതിന്റെ ആദ്യത്തെ ഭാഗം എങ്ങനെയാണ്?
വാഴിനും സാവിനും വരുന്തിനും പോയി വീഴിനും.
ഇതതിന്റെ തുടക്കഭാഗം. ഇത് കഴിഞ്ഞിട്ട് ആ പാട്ട് എങ്ങനെയാണ് അത് തുടങ്ങുന്നത് തന്നെ?
എന്നുള്ളം കോവിലങ്കേയുണ്ട് ദൈവം, അത് ഇന്ത ഗീതം അല്ലവാ സൊല്ലവാ, ഉന്നൈ തൊടും ഉണ്മൈ അല്ലവാ.
ഈ പാട്ട് തരയിത്തപ്പെട്ടെന്നാണ് സിനിമയുടെ പേര്.
താർത്തപ്പെട്ടെ
അല്ലേ? അപ്പോ ബാല സംവിധാനം ചെയ്ത സിനിമയില് ഈ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം സാർ എന്റെ അടുത്ത് നിന്നിട്ട് എന്താ ശരത്ത് ഈ പാടിയിരിക്കുന്നത്? ബാലയ്ക്ക് നേരെ തിരിഞ്ഞ് ബാല നീ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ശരത്തിനെ പോലെ ഒരു പാട്ടുകാരനെ ഈ പാട്ട് പാടാൻ കിട്ടുമായിരുന്നു, എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ഞാൻ നിന്നു. സന്തോഷവും കരച്ചിലും വരുന്നുണ്ട്. രാജാ സാർ ഒരു പ്രാവശ്യം കൂടി പാട്ട് പ്ലേ ചെയ്തു. ഓരോ ഭാഗങ്ങളും വളരെ ആസ്വദിച്ച് കേൾക്കുന്നു. എന്നെ അടുത്തേക്ക് വിളിച്ച് 2 കവിളിലും പിടിച്ചു ചോദിച്ചു, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? നീ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര പാട്ടുണ്ടാക്കിയനെന്ന്. ഇത്രയും കേട്ടപ്പോഴേക്കും എന്റെ നിയന്ത്രണം വിട്ടു, ഞാൻ പൊട്ടിക്കരഞ്ഞു. തീർന്നില്ല, പിറ്റെന്ന് അദ്ദേഹം വന്നിട്ട് രാജസ്വർ ചെപ്പെടുത്ത് തുറന്നു. അതിൽ നിന്നൊരു നവരത്ന മോദനം എടുത്ത് എന്റെ വിരലിലേക്കിട്ട് തന്നു. അദ്ദേഹം പറയുകയാണ്, എന്റെ മനസ്സ് നിറഞ്ഞു ശരത്ത്, ഇളയരാജ മനസ്സറിഞ്ഞു തരികയാണ്. സ്വർഗത്തിന്റെ ചക്രവർത്തിയാക്കിയാലും എനിക്ക് ഇതിൽ പരം സന്തോഷമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അതായത് അദ്ദേഹത്തിന് കിട്ടി ഓസ്കാർ എന്ന മട്ടിൽ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു
കാര്യം. ഗംഗയമരൻ അവിടെ വെച്ച് കാണാനും അവിടുന്ന് പിന്നെ അദ്ദേഹത്തിലേക്ക് എത്താനും ഒക്കെ അല്ലേ?
അതെ, യോഗം ആ ഇളയരാജയിലേക്ക് എത്തുകയും അത് ഇത്രയും വൈകിട്ടാണെങ്കിൽ പോലും എത്തുകയും അങ്ങനെ ഒരു ഓസ്കാർ കിട്ടുന്നതിനേക്കാൾ വലിയൊരു പുരസ്കാരം കിട്ടുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഈ ആത്മരാഗം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രചോദനാത്മകമായ പുസ്തകമാണെന്ന് പറയുന്നത് ശരത് എന്ന സംഗീത സംവിധായകന്റെയും ഗായകന്റെയും നല്ലൊരു മനുഷ്യന്റെയും ആത്മകഥ എന്ന്
പറയാം. ഗോ ഹെഡ് ഗിവ് ഇറ്റ് എ റീഡ്.
ബുക്ക് റിവ്യൂ ഓൺ ദി ബിഗ് ബ്രേക്ഫാസ്റ്റ് ക്ലബ്.